യോഹന്നാൻ അദ്ധ്യായം 19. അപ്പോൾ യേശുവിനെ കൊണ്ടുപോയി ചാട്ടയടി നൽകുവാൻ പീലാത്തോസ് കൽപ്പന നൽകി. ഭടന്മാർ മുള്ളുകൊമ്പുകൾ കൊണ്ട് ഒരു കിരീടമുണ്ടാക്കി അത് യേശുവിന്റെ തലയിൽ ചാർത്തി. അവരവനെ ഒരു നീളൻ ചെങ്കുപ്പായം അണിയിച്ചു. അവർ പലവട്ടം അവന്റെ അടുത്ത് വന്ന്,
യഹൂദന്മാരുടെ രാജാവേ വന്ദനം
എന്ന് വിളിക്കുകയും യേശുവിന്റെ മുഖത്ത് ഇടിക്കുകയും ചെയ്തു. പീലാത്തോസ് വീണ്ടും പുറത്തേക്ക് വന്ന് യഹൂദരോട് പറഞ്ഞു,
നോക്കൂ, ഞാനിവനെ പുറത്തേക്ക് കൊണ്ടുവരും. ഇവനെതിരെ കുറ്റമൊന്നും ആരോപിക്കാൻ ഞാൻ കാണുന്നില്ലെന്ന് അറിയിക്കുവാനാണ്.
അപ്പോൾ മുൾക്കിരീടവും ചുവപ്പ് മേലങ്കിയും ധരിച്ച യേശു പുറത്തു വന്നു. പീലാത്തോസ് യഹൂദരോട് പറഞ്ഞു,
ഇതാ അവൻ.
മഹാപുരോഹിതന്മാരും യഹൂദ കാവൽക്കാരും അവനെ കണ്ടപ്പോൾ വിളിച്ചു കൂകി,
അവനെ ക്രൂശിക്കുക, അവനെ ക്രൂശിക്കുക.
പക്ഷേ പീലാത്തോസ് പറഞ്ഞു,
നിങ്ങൾ തന്നെ കൊണ്ടുപോയി അവനെ ക്രൂശിക്കുക, അവനെതിരെ ചാർത്താൻ കുറ്റമൊന്നും ഞാൻ കാണുന്നില്ല.
യഹൂദർ പറഞ്ഞു,
സ്വയം ദൈവപുത്രൻ എന്ന് വിശേഷിപ്പിക്കുന്ന ഇവൻ മരിക്കണമെന്ന് പറയുന്ന ഒരു ന്യായ പ്രമാണം ഞങ്ങൾക്കുണ്ട്.
ഇത് കേട്ട് പീലാത്തോസ് കൂടുതൽ ഭയന്നു. അയാൾ വീണ്ടും കൊട്ടാരത്തിനുള്ളിലേക്ക് പോയി. അയാൾ യേശുവിനോട് ചോദിച്ചു,
നീ എവിടെ നിന്ന് വരുന്നു?
എന്നാൽ യേശു മറുപടിയൊന്നും പറഞ്ഞില്ല.
നീ എന്നോട് സംസാരിക്കില്ലേ? എനിക്ക് നിന്നെ വിട്ടയക്കാനുള്ള അധികാരമുണ്ടെന്ന് ഓർക്കുക. നിന്നെ ക്രൂശിക്കാനുള്ളതും.
യേശു മറുപടി പറഞ്ഞു,
ദൈവം നിന്നെ ഏൽപ്പിച്ചിട്ടുള്ള അധികാരമേ നിനക്കെന്റെ മേലുള്ളൂ. അതിനാൽ എന്നെ നിന്നെ ഏൽപ്പിച്ചവൻ കൂടുതൽ പാപത്താൽ കുറ്റവാളിയാണ്.
അതിനുശേഷം പീലാത്തോസ് യേശുവിനെ മോചിപ്പിക്കാൻ ശ്രമിച്ചു. പക്ഷേ യഹൂദർ വിളിച്ചു പറഞ്ഞു,
സ്വയം രാജാവാകുന്നവൻ കൈസർക്കെതിരാണ്. അതിനാൽ അവനെ താങ്കൾ വിട്ടയച്ചാൽ താങ്കൾ കൈസറിന്റെ ശത്രുവാകും.
യഹൂദർ പറഞ്ഞത് പീലാത്തോസ് കേട്ടു. അയാൾ യേശുവിനെ പുറത്തു കൊണ്ടുവന്നു. പീലാത്തോസ് കൽത്തളത്തിലെ, ഇതിന് എബ്രായ ഭാഷയിൽ ഗബ്ബദ എന്ന് പറയും, ന്യായാസനത്തിൽ ഇരുന്നു. പെസഹാവാരത്തിന്റെ തയ്യാറെടുപ്പ് ദിനം ഉച്ചയോടടുത്തിരുന്നു. പീലാത്തോസ് യഹൂദരോട് പറഞ്ഞു,
ഇതാ നിങ്ങളുടെ രാജാവ്.
യഹൂദർ വിളിച്ചു പറഞ്ഞു,
അവനെ കൊണ്ടുപോകുക, അവനെ കൊണ്ടുപോകുക, അവനെ ക്രൂശിക്കുക.
പീലാത്തോസ് യഹൂദരോട് ചോദിച്ചു,
നിങ്ങളുടെ രാജാവിനെ ക്രൂശിക്കാനാണോ എന്നോട് ആവശ്യപ്പെടുന്നത്?
മഹാപുരോഹിതന്മാർ മറുപടി പറഞ്ഞു,
ഞങ്ങളുടെ ഏക രാജാവ് കൈസറാണ്.
അതുകൊണ്ട് പീലാത്തോസ് യേശുവിനെ ക്രൂശിക്കാൻ അവരെ ഏൽപ്പിച്ചു. ഭടന്മാർ യേശുവിനെ കൊണ്ടുപോയി. യേശു സ്വന്തം ക്രൂശ് ചുമന്നിരുന്നു. തലയോടിടം യഹൂദ ഭാഷയിൽ ഗോൾഗോഥ എന്നറിയപ്പെടുന്ന സ്ഥലത്തേക്ക് അവൻ പോയി. അവിടെ അവർ യേശുവിനെ കുരിശിൽ ചേർത്ത് ആണിയടിച്ചു. അവർ മറ്റു രണ്ടുപേരെ കൂടി ക്രൂശിച്ച് അവന്റെ ഇരുവശത്തുമായി സ്ഥാപിച്ചു. യേശു മധ്യത്തിലായിരുന്നു. പീലാത്തോസ് ഒരടയാളം എഴുതി കുരിശിൽ ചാർത്തി. അടയാളം ഇങ്ങനെയായിരുന്നു, നസറത്തിലെ യേശു യഹൂദന്മാരുടെ രാജാവ്. എബ്രായ ഭാഷയിലും റോമ യവന ഭാഷകളിലും അതെഴുതപ്പെട്ടിരുന്നു. യേശുവിനെ ക്രൂശിച്ചത് നഗരത്തോടടുത്ത സ്ഥലമായിരുന്നതിനാൽ അനേകം യഹൂദർ അത് വായിച്ചു. യഹൂദ മഹാപുരോഹിതന്മാർ പീലാത്തോസിനോട് പറഞ്ഞു,
യഹൂദരുടെ രാജാവ് എന്നെഴുതേണ്ട, എന്നാൽ ഞാൻ യഹൂദരുടെ രാജാവാണെന്ന് ഇയാൾ പറയുന്നു എന്നെഴുതുക.
പീലാത്തോസ് മറുപടി പറഞ്ഞു,
എഴുതിയത് ഞാൻ തിരുത്തുകയില്ല.
യേശുവിനെ കുരിശിൽ തറച്ച ശേഷം ഭടന്മാർ അവന്റെ വസ്ത്രങ്ങൾ ഊരിയെടുത്തു, അതിനെ നാലായി പകുത്തു. ഓരോ ഭടനും ഓരോ ഭാഗമെടുത്തു. അവന്റെ അടിക്കുപ്പായവും അവർ എടുത്തു. ആ കുപ്പായം തയ്യലില്ലാത്തതും അടിമുടി നെയ്തതുമായ ഒരു കഷണമായിരുന്നു. അതുകൊണ്ട് പട്ടാളക്കാർ പരസ്പരം പറഞ്ഞു,
ഇത് നമുക്ക് കീറണ്ട, നറുക്കിട്ട് ആർക്കെടുക്കണമെന്ന് തീരുമാനിക്കാം.
തിരുവെഴുത്തിൽ എഴുതിയിട്ടുള്ളത് യാഥാർത്ഥ്യമാകുവാനാണ് അങ്ങനെ സംഭവിച്ചത്.
എന്റെ വസ്ത്രങ്ങൾ അവർ വീതം വെച്ചു, എന്റെ ഉടുപ്പിനായി അവർ നറുക്കിട്ടു.
അതിനാൽ ഭടന്മാരങ്ങനെ ചെയ്തു. കുരിശിനരികിൽ യേശുവിന്റെ അമ്മയും അവന്റെ അമ്മയുടെ സഹോദരിയും നിൽക്കുന്നുണ്ടായിരുന്നു. ക്ലയോപ്പാവിന്റെ ഭാര്യ മറിയയും മദ്ദലക്കാരി മറിയയും അവരോടൊത്തുണ്ടായിരുന്നു. യേശു തന്റെ അമ്മയെ കണ്ടു. താൻ സ്നേഹിച്ച ശിഷ്യനും അവിടെ നിൽക്കുന്നത് യേശു കണ്ടു. അവൻ അമ്മയോട് പറഞ്ഞു,
സ്ത്രീയെ, ഇതാ നിന്റെ മകൻ.
അനന്തരം യേശു തന്റെ ശിഷ്യനോട് പറഞ്ഞു,
ഇതാ നിന്റെ അമ്മ.
അതിനാൽ അതിനുശേഷം ആ ശിഷ്യൻ യേശുവിന്റെ അമ്മയെ തന്റെ വീട്ടിൽ താമസിപ്പിച്ചു. പിന്നീട് എല്ലാം ചെയ്തു കഴിഞ്ഞു എന്ന് യേശു അറിഞ്ഞു. തിരുവെഴുത്ത് യാഥാർത്ഥ്യമാകാൻ അവൻ പറഞ്ഞു,
എനിക്ക് ദാഹിക്കുന്നു.
അവിടെ വിനാഗിരി നിറച്ച ഒരു ഭരണി ഉണ്ടായിരുന്നു. ഭടന്മാർ അതിലൊരു നീർപ്പഞ്ഞി മുക്കി നീർപ്പഞ്ഞി ഒരു ഈസൊപ്പ് കമ്പിൽ കെട്ടിവെച്ച് യേശുവിൻ്റെ വായിലേക്ക് അടുപ്പിച്ചു. യേശു വിനാഗിരി നുണഞ്ഞു. എന്നിട്ടവൻ പറഞ്ഞു,
എല്ലാം പൂർത്തിയായി.
യേശു തൻ്റെ തല കുനിച്ചു, മരിച്ചു. ഈ സമയം തയ്യാറെടുപ്പ് ദിവസമായിരുന്നു. പിറ്റേന്ന് ഒരു വിശേഷപ്പെട്ട ശബ്ബത്തും ആയിരുന്നു. ശബ്ബത്ത് ദിവസം ശരീരങ്ങൾ കുരിശിൽ കിടക്കുന്നത് യഹൂദർ ഇഷ്ടപ്പെട്ടിരുന്നില്ല. അതിനാൽ അവരുടെ കാലുകൾ ഒടിച്ച് താമസിയാതെ അവർ മരിക്കാൻ ഇടയാക്കാൻ യഹൂദർ പീലാത്തോസിനോട് അഭ്യർത്ഥിച്ചു. എന്നിട്ട് ശരീരങ്ങൾ കുരിശിൽ നിന്ന് ഇറക്കാനും അപേക്ഷിച്ചു. ഭടന്മാർ വന്ന് യേശുവിനോടൊപ്പം ക്രൂശിക്കപ്പെട്ടിരുന്ന ഒരുവന്റെ കാലുകൾ ഒടിച്ചു. എന്നിട്ട് രണ്ടാമന്റെയും കാലുകൾ ഒടിച്ചു. യേശുവിനെ സമീപിച്ച ഭടന്മാർ അവൻ മരിച്ചു കഴിഞ്ഞതായി കണ്ടു. അതിനാൽ അവർ അവന്റെ കാലുകൾ ഒടിച്ചില്ല. എന്നാൽ ഭടന്മാരിൽ ഒരുവൻ തന്റെ കുന്തം കൊണ്ട് യേശുവിന്റെ പള്ളയിൽ കുത്തി ചോരയും വെള്ളവും പുറത്തു ചാടി. അത് നേരിൽ കണ്ട ഒരുവൻ പറഞ്ഞിരിക്കുന്നു, നിങ്ങളും വിശ്വസിക്കുന്നതിനു വേണ്ടിയാണ് അവൻ ഇത് പറഞ്ഞത്. അയാൾ പറഞ്ഞതെല്ലാം സത്യമാകുന്നു. സത്യമാണ് താൻ പറയുന്നതെന്ന് അയാൾക്കറിയാമായിരുന്നു. തിരുവെഴുത്ത് സത്യമാവാൻ വേണ്ടിയാണ് ഇങ്ങനെ സംഭവിച്ചത്.
അവന്റെ എല്ലുകളൊന്നും ഒടിക്കപ്പെടുകയില്ല.
മറ്റൊരു തിരുവെഴുത്ത് പറയുന്നു,
തങ്ങൾ കുത്തിയവനെ അവർ നോക്കും.
പിന്നീട് അരിമത്തിയയിൽ നിന്നും വന്ന യോസെഫ് എന്നൊരാൾ പീലാത്തോസിനോട് യേശുവിന്റെ ശരീരം ആവശ്യപ്പെട്ടു. യോസെഫ് യേശുവിന്റെ ഒരു ശിഷ്യനായിരുന്നു. എന്നാൽ യഹൂദരെ ഭയപ്പെട്ടതിനാൽ അയാൾ ഇക്കാര്യം ആരോടും പറഞ്ഞില്ല. പീലാത്തോസ് അനുവദിച്ചു. നിക്കോദേമോസും യോസെഫിനെ അനുഗമിച്ചു. ഒരു രാത്രിയിൽ യേശുവിനെ കാണാൻ വന്നവനാണ് നിക്കോദേമോസ്. അയാളുടെ കയ്യിൽ 100 റാത്തൽ സുഗന്ധദ്രവ്യമുണ്ടായിരുന്നു. മീറായും അഖിലും ചേർന്ന ഒരു സുഗന്ധക്കൂട്ടായിരുന്നു അത്. ഇവരിരുവരും ചേർന്ന് യേശുവിന്റെ ശരീരം ചുമന്നു. അവർ മൃതദേഹം നേർമയുള്ള തുണികളിൽ പൊതിഞ്ഞു. ഇത് യഹൂദരുടെ ശവസംസ്കാര രീതിയിലൊന്നാണ്. യേശു ക്രൂശിക്കപ്പെട്ടിടത്ത് ഒരു തോട്ടമുണ്ടായിരുന്നു. അവിടെ ഒരു പുതിയ കല്ലറയും. അവിടെ മുമ്പ് ആരെയും സംസ്കരിച്ചിട്ടില്ല. അവർ യേശുവിനെ ആ കല്ലറയിൽ അടക്കി. കാരണം ആ കല്ലറ സമീപത്തുള്ളതായിരുന്നു. മാത്രവുമല്ല, അത് യഹൂദരുടെ ശബ്ബത്തിന്റെ ഒരു ദിവസം കൂടി ആയിരുന്നു.